2020 ഒക്ടോബർ 24 ശനി, വാരാന്ത്യ കൗമുദി 1 പേജിൽ നിന്ന്. അച്ഛൻ സ്നേഹത്തിന്റെ സൗരമണ്ഡലം. ദേവായനത്തിന്റെ ഗേറ്റ് തുറന്നു വരുന്ന അക്കിത്തത്തിന്റെ രൂപം അതേ വ്യക്തതയോടെ ഇപ്പോഴും 6 മക്കളുടെയും മനസ്സിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട തോൾസഞ്ചിയുടെ ഒരു കള്ളിയിൽ നിറയെ ആകാശവാണിയിൽ നിന്നുള്ള കത്തുകളും മറ്റേ കള്ളിയിൽ ഹൽവയോ നേന്ത്രപ്പഴമോ ഒരു പാക്കറ്റ് ബ്രെഡോ ഉണ്ടാവും. ഏറെക്കാലം നിഴലായി കൂടെ നിന്ന ഇളയ മകൻ നാരായണൻ പങ്കുവെക്കുകയാണ് അച്ഛനെന്ന മഹാവെളിച്ചത്തിന്റെ കെടാത്ത ഓർമ്മകൾ. ഫീച്ചർ തയ്യാറാക്കിയത് ഷാബിൽ ബഷീർ. മഹാകവി മണ്ണോട് ചേർന്ന അമേറ്റിക്കരയിലെ ദേവായനത്തിൽ ഏറെക്കാലം നിഴലായി കൂടെ നിന്ന ഇളയ മകൻ നാരായണൻ അച്ഛന്റെ കെടാത്ത ഓർമ്മകളിലാണ്. അച്ഛൻ പോയെന്ന് ആർക്കും ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. രാവിലെയായാൽ അച്ഛന്റെ ചിതയെറിഞ്ഞ സ്ഥലത്ത് പോവും. ഒന്നും മനസ്സിലാവില്ല എന്നതാണ് സത്യം. വേർപാടിന്റെ വേദന മൗനമായി മാറി, പതിയെ നാരായണൻ പറഞ്ഞു തുടങ്ങി. ആകാശവാണിയിലെ ജോലിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോടും തൃശൂരുമായിരുന്നു അച്ഛൻ ഏറെയും. ശനിയാഴ്ച രാത്രിയാവും വീട്ടിലേക്കുള്ള വരവ്. കട്ടി ഖദർ ഷർട്ടും ഒരു തോൾസഞ്ചിയും തൂക്കി ഇരുട്ട് പരന്നു തുടങ്ങും നേരം ദേവായനത്തിന്റെ ഗേറ്റ് തുറന്നു വരുന്ന അച്ഛന്റെ രൂപം അതേ വ്യക്തതയോടെ ഇപ്പോഴുമുണ്ട് മനസ്സിൽ. സഞ്ജിയുടെ ഒരു കള്ളിയിൽ നിറയെ ആകാശവാണിയിൽ അച്ഛന് വന്നിരുന്ന കത്തുകളാവും, മറ്റേ കള്ളിയിൽ ഹൽവയും, ചിലപ്പോൾ നേന്ത്രപ്പഴമോ ഒരു പാക്കറ്റ് ബ്രെഡോ ഉണ്ടാവും. ഞങ്ങൾ 6 മക്കളാണ്, 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. അച്ഛൻ വന്ന പാടെ തോൾസഞ്ചി തിരഞ്ഞ് അതിലുള്ളതെടുത്ത് ഞങ്ങൾ കുട്ടികൾ കഴിക്കും. ഇതിനായി കാത്തിരിക്കുകയാവും ഞങ്ങളെന്ന് അച്ഛന് നന്നായിട്ടറിയാം. ഇന്ന് വരും അച്ഛൻ, കൊണ്ടുവരും നെയ്യലുവ എന്ന വരി അച്ഛൻ തന്നെ എഴുതിയിട്ടുണ്ട്. 1985 ആകാശവാണിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് പണി പാതി മാത്രം പൂർത്തിയായ അമേറ്റിക്കരയിലെ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയത്. വിരമിച്ച ശേഷം അച്ഛൻ ആദ്യം ശ്രമിച്ചത് തന്റെ ആരാധ്യനായിരുന്ന അരബിന്ദോ മഹർഷിയുടെ സാവിത്രി എന്ന കൃതി തർജ്ജമ ചെയ്യാനായിരുന്നു. എന്നാൽ 25% തർജ്ജമ ചെയ്ത് അച്ഛൻ വഴിമുട്ടി നിന്നു. അരബിന്ദോയെ പോലെ ഒരാൾക്ക് സാവിത്രി തർജ്ജമ ചെയ്യാനാവൂ എന്ന് പറഞ്ഞ് അച്ഛൻ അത് അവസാനിപ്പിച്ചു. പിന്നീടാണ് 17 വർഷമെടുത്ത് ഭാഗവതം തർജ്ജമ പൂർത്തിയാക്കിയത്. 1999 3 വാല്യങ്ങളായി പുസ്തകം പുറത്തുവന്നു. പുസ്തകത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. പല ക്ഷേത്രങ്ങളിലും സപ്താഹ ഗ്രന്ഥമായി മാറി. തർജ്ജമ ചെയ്യുമ്പോൾ അച്ഛൻ അതൊന്നും വിചാരിച്ചിരുന്നില്ല. അച്ഛന്റെ ഒരു മാനസിക സംതൃപ്തിക്ക് വേണ്ടി ചെയ്തു എന്നേയുള്ളൂ. ആകാശവാണി കാലത്താണ് പ്രധാന കൃതികളെല്ലാം എഴുതിയത്. ഭാഗവതം തർജ്ജമയ്ക്ക് ശേഷം അച്ഛൻ കാര്യമായ കൃതികളൊന്നും ചെയ്തിട്ടില്ല. ചെറിയ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് എന്നതല്ലാതെ. ഒരു ഗുഹയ്ക്കകത്തുകൂടെ കടന്നുപോകുന്ന അനുഭൂതിയിലായിരുന്നു അച്ഛൻ. ഭാഗവതം തർജ്ജമ ചെയ്തപ്പോൾ തന്റെ ശക്തി ആകെ ചോർന്നെന്നും ഇനിയൊന്നും ചെയ്യാനില്ലെന്ന ഭാവവുമായിരുന്നു അച്ഛന്. കൃതികൾ കണ്ടെത്തിയത് വീട്ടിനുള്ളിൽ. ഞങ്ങളുടെ ജീവിതവും കുടുംബത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാനസിക സംഘർഷങ്ങളും ഓരോ രൂപത്തിൽ അച്ഛന്റെ കൃതികളായി രൂപപ്പെട്ടു. ഉദാഹരണത്തിന് ധർമ്മസൂര്യൻ എന്ന കവിതയുടെ അവസാന ഭാഗമുണ്ട്. മഹാത്മജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട്. ഈ സമയത്ത് ഗാന്ധി കസ്തൂർബയോട് പറയുകയാണ്, ഈ സമ്മാനങ്ങൾ മുഴുവൻ ആഫ്രിക്കൻ വൻകരയിലെ ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ഒഴിഞ്ഞ കൈയോടെ വേണം ഇന്ത്യയിലേക്ക് പോവാനെന്ന്. എല്ലാം തിരിച്ചു കൊടുക്കാൻ കസ്തൂർബ തയ്യാറായി. അവസാനമുണ്ടായിരുന്നത് ഒരു ചെറിയ മണിമാല മാത്രം. കസ്തൂർബ ഗാന്ധിയോട് പറയുകയാണ്, അങ്ങ് എനിക്ക് കിട്ടിയ എല്ലാ സമ്മാനങ്ങളും തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഈ മണിമാല എനിക്ക് തന്നത് ഞാൻ അങ്ങയെ സംരക്ഷിച്ചത് കൊണ്ടല്ലേ? അപ്പോൾ ഇതിന് എനിക്കും അർഹതയില്ലേ എന്നൊരു ചോദ്യവുമുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലെ സംസാരങ്ങളായിട്ടുണ്ട്. അങ്ങ് ഇത്ര വലിയ കവിതകളൊക്കെ എഴുതുന്നു, അങ്ങയെ ഞങ്ങളൊക്കെ പരിചരിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നൊരു ചോദ്യവും ഭാവവും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബലിദർശനം എന്ന പുസ്തകത്തിലൊക്കെ അതുണ്ട്. സ്വന്തം ജീവിതത്തിലെ ഓരോ ചിത്രങ്ങളും അച്ഛന്റെ കവിതയിലേക്ക് വാർന്നു വീണിട്ടുണ്ട്. അടുത്തൂൺ എന്നൊരു കവിതയുണ്ട്. തൃശൂർ ആകാശവാണിയിൽ നിന്ന് വിരമിച്ച ശേഷം വീട്ടിലെത്തിയ അച്ഛൻ വൈകിട്ട് സ്ഥിരമായി മുറ്റത്തിറങ്ങി പുല്ലും കളകളും പറിക്കുന്ന പതിവുണ്ടായിരുന്നു. ഒരു ദിവസം അച്ഛന് മനസ്സിലായി മുക്കുറ്റിപ്പൂവിന് 5 നിലപ്പനപ്പൂവിന് 6 ഇതളാണെന്ന്. അതാണ് ആ കവിതയായി രൂപാന്തരപ്പെട്ടത്. ഈ ലോകം മുഴുവൻ കണ്ടു, അതിലെ എല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷെ സ്വന്തം കാൽച്ചുവട്ടിലെ മുക്കുറ്റിപ്പൂവിന് 5 ഇതളാണെന്ന് 59 വയസ്സായിട്ട് മനസ്സിലായില്ലല്ലോ എന്നതാണ് ആ കവിതയുടെ പ്രമേയം. പഴുക്ക പറഞ്ഞത് എന്നൊരു കവിതയുണ്ട്. വൈകിട്ട് വീട്ടിലെ കവുങ്ങിന് വെള്ളം തിരിക്കാൻ കൈക്കോട്ടുമായി അച്ഛൻ ഇറങ്ങും. വീണുകിടക്കുന്ന അടയ്ക്കയെടുത്ത് മടിക്കുത്തിലിടും. വെറ്റില കൂട്ടി മുറുക്കുന്ന പതിവുണ്ടായിരുന്നു അച്ഛന്. ഈ ഒരു സംഭവത്തിൽ നിന്നാണ് പഴുക്ക എന്നൊരു കവിത പിറന്നത്. പഴുക്ക കവിയോട് പറയുകയാണ്, മുറുക്കാൻ നിർത്തരുത്, എന്റെ വംശം മുഴുവൻ ഇല്ലാണ്ടാവുമെന്ന്. ഇത്രയൊക്കെ പറഞ്ഞത് സ്വന്തം ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഫിലോസഫിയും കണ്ണീരും ഉപ്പുമൊക്കെ കലർത്തിക്കൊണ്ടാണ് അച്ഛൻ കവിത എഴുതിയിട്ടുള്ളതെന്ന് പറയാനാണ്. ഒന്നിലും നിർബന്ധമില്ല. അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവങ്ങളിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പുസ്തകവും എഴുത്തും ലോകചിന്തകളും ഒക്കെയായിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വപ്നാടനമെന്നോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ചിന്തകളോ ഒക്കെയായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. കുടുംബജീവിതത്തിലെ ഒരു കാര്യത്തിലും അത്ര ശക്തമായി ഇടപെട്ടിരുന്നില്ല. കുടുംബഭരണത്തിൽ ശക്തമായ താങ്ങും തണലുമായത് അമ്മയായിരുന്നു. കുടുംബ ചുമതലകളുടെ ഭാഗം അമ്മയും മറുഭാഗം അച്ഛനും നോക്കും. അച്ഛൻ സാമ്പത്തിക കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധയേകിയിരുന്നില്ല. പൈസ കിട്ടിയാൽ ശ്രീദേവി ഇതെടുത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കും. വീട്ടിൽ നിന്ന് പോകുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് ബസ് ചാർജിനായി 50 രൂപ വാങ്ങിക്കും. സാമ്പത്തികമായി ഉന്നതി വേണമെന്നോ മനോഹരമായ ഒരു വീടുണ്ടാക്കണമെന്നോ അച്ഛൻ ആഗ്രഹിച്ചിരുന്നില്ല. മക്കളൊക്കെ പഠിച്ച് നന്നാവണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇപ്പോഴത്തെ അച്ഛനമ്മമാരെ പോലെ ഓരോ പരീക്ഷയ്ക്കും കിട്ടുന്ന മാർക്ക് നിരീക്ഷിക്കാറൊന്നുമില്ല. ഞങ്ങളെ വളർത്തിയതല്ല, വളർന്നതാണ്. അമ്മ 2ാം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളത്. 15-ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞ് കുമരനെല്ലൂർ അക്കിത്തത്ത് മനയിലെത്തിയ ശേഷം അച്ഛന്റെ ശിക്ഷണത്തിൽ വടക്കത്ത് പാറക്കുട്ടിയമ്മ എന്നൊരു ഇംഗ്ലീഷ് ടീച്ചറുടെ കീഴിലായിരുന്നു പഠനം. അത്യാവശ്യം ഇംഗ്ലീഷും സാഹിത്യവും ഒക്കെ വായിച്ചാൽ മനസ്സിലാവുന്ന രൂപത്തിലേക്ക് അമ്മയെ വളർത്തിയെടുക്കുകയാണ് അച്ഛൻ ചെയ്തത്. ഒരിക്കൽ പോലും മക്കളെ ശാസിച്ചിട്ടില്ല. എന്നാൽ ഇതിനു തുല്യമായിട്ട് ഉപദേശ രൂപേണ കാര്യങ്ങൾ പറഞ്ഞുതരും. ഓരോ സാമൂഹ്യ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയും. ഇത് കേട്ട് വളരുന്ന ഞങ്ങളുടെ മനസ്സിലും അഭിപ്രായം രൂപപ്പെടാൻ വഴിവെക്കും. ഏത് വിഷയം വന്നാലും അതിൽ ധർമ്മം എന്ത്, സത്യം എന്ത് എന്ന ചിന്തയാണ് അച്ഛനുണ്ടാവുക. ഈ പുസ്തകം വായിക്കണം, ഇന്നത് പഠിക്കണം എന്നൊരു കാഴ്ചപ്പാട് അച്ഛനില്ലായിരുന്നു. മക്കൾക്ക് അവരുടെ ബോധ്യത്തിലൂടെ ദിശയിലൂടെ മുന്നോട്ട് പോവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അച്ഛൻ തന്നിരുന്നു. കമഴ്ന്നു കിടന്ന് കവിത എഴുതുന്ന അച്ഛൻ. അച്ഛന്റെ ബെഡ്റൂമിന്റെ പടിഞ്ഞാറ് വശത്ത് ഒരു വാതിലുണ്ട്. നല്ല തണുത്ത കാറ്റാണ് അവിടെ. വാതിൽ തുറന്നിട്ട് ഇതിനടുത്ത് നിലത്തൊരു പായ വിരിച്ച് അതിലൊരു തലയണ വയ്ക്കും. ഈ തലയണയിൽ ഇടത്തെ കൈകുത്തി കമഴ്ന്നു കിടന്നാവും എഴുത്ത്. ചിലപ്പോൾ മണിക്കൂറുകളോളം നീളും. കിഴക്കോട്ട് തലയണ വെച്ച് കിടന്നയാൾ എഴുത്തിന്റെ അനുഭൂതിയിൽ കുറച്ചു കഴിഞ്ഞാൽ കാണാം പടിഞ്ഞാറേക്ക് നീങ്ങിയത്. എഴുതാൻ തുടങ്ങിയാൽ രാത്രി കിടക്കാൻ ഒരുപാട് വൈകും. ഉണരാനും രാത്രി എത്ര സമയം വേണേലും ഇരുന്ന് എഴുതും. എന്നാൽ രാവിലെ വൈകിയാവും എണീക്കുക. ഒരു കാര്യം പറയാതിരിക്കാനാവില്ല. അച്ഛൻ എത്ര കണ്ട പ്രശസ്തി ഉണ്ടായിട്ടുണ്ടോ അതിലേറെ അച്ഛനെ അവഹേളിച്ചിട്ടുമുണ്ട് ചിലർ. പ്രശസ്തി വരുന്നതോ അവഹേളിക്കുന്നതോ അച്ഛനെ ബാധിച്ചിരുന്നില്ലെന്നത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുള്ള കാര്യമായിരുന്നു. അച്ഛനതൊന്നും ശ്രദ്ധിക്കുക കൂടിയില്ലായിരുന്നു. അച്ഛനെ പറ്റി വരുന്ന ലേഖനങ്ങൾ പോലും എത്ര കണ്ട് വായിച്ചിരുന്നു എന്നത് സംശയമാണ്. അച്ഛൻ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലായിരുന്നു. അച്ഛന്റെ ഈ നിലപാട് എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛനെതിരെ പല ആരോപണങ്ങളും പലരും ഉന്നയിച്ചു. സ്വന്തം മനസാക്ഷിക്ക് തോന്നിയത് മാത്രം ചെയ്യുന്നതായിരുന്നു രീതി. ഒരാൾക്കും നിയന്ത്രിക്കാനോ ചിട്ടവട്ടത്തിലൂടെ കൊണ്ടു നടത്താനോ കഴിയുന്ന ഒരാളെയല്ല. അതുകൊണ്ടാണല്ലോ ഒരു ഘട്ടത്തിൽ പിന്തിരിപ്പനാണെന്നും അങ്ങനെ പല രീതിയിലുമുള്ള വാഗ്വാദങ്ങൾ അച്ഛനെ ചുറ്റിപ്പറ്റി നടന്നത്. ഇതൊന്നും അച്ഛനെ ബാധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. തന്റെ ഏതെങ്കിലും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടാതെ ഇരിക്കുമോ, അവാർഡ് കിട്ടാതിരിക്കുമോ എന്നൊന്നും അച്ഛൻ ചിന്തിച്ചിരുന്നില്ല. ആ നിമിഷം എന്താണോ തോന്നിയത് അത് പറയും. വിമർശനങ്ങളൊക്കെ നല്ലതാണെന്ന നിലപാടായിരുന്നു അച്ഛന്. ഒരു കവിത മോശമാണെന്ന് പറയണമെങ്കിൽ അത് വായിക്കണമല്ലോ. ആൾക്കാർ എന്റെ കവിത പരിഗണിക്കുന്നുണ്ട് എന്നല്ലേ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്നായിരുന്നു അച്ഛന്റെ മറുപടി. ഒരു എഴുത്തുകാരൻ സ്വന്തം ഹൃദയത്തിലേക്കാണ് നോക്കേണ്ടതെന്നും അന്യരിലേക്ക് അല്ലെന്നുമായിരുന്നു അച്ഛൻ എന്നും പറഞ്ഞിരുന്നത്. സ്വർഗം കിട്ടിയ അനുഭൂതി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ചെറിയ കഥ എഴുതി. അത് സ്കൂൾ സുവനീറിൽ അച്ചടിച്ചു വന്നു. ഈ കഥ അച്ഛന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അന്ന് അച്ഛൻ തൃശൂർ ആകാശവാണിയിലായിരുന്നു. ഇത് ഇങ്ങനെ എഴുതിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ചില തിരുത്തലുകൾ വരുത്തി. അത് കയ്യിൽ കിട്ടിയപ്പോൾ സ്വർഗത്തിലെത്തിയ പോലെയായിരുന്നു. ശരിക്കും ഞെട്ടി. അച്ഛന്റെ കൈപ്പെരുമാറ്റത്തിന്റെ ഗുണം ആ സമയത്ത് തന്നെ എന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം അച്ഛൻ വിപുലീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന സൗന്ദര്യം എന്താണെന്ന് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞിട്ടുമുണ്ട്. 60-ൽ മരണം കാത്തിരുന്ന അക്കിത്തം. അച്ഛൻ ഒരു ജ്യോതിഷ വിശ്വാസിയാണ്. ജ്യോതിഷം അത്യാവശ്യം അറിയാം. അച്ഛൻ 60-ാം വയസ്സിൽ മരിക്കുമെന്ന് ജ്യോതിഷി TV ശൂലപാണി വാര്യർ എഴുതിയിട്ടുണ്ടായിരുന്നു. 58-59 വയസ്സ് കാലയളവിൽ അച്ഛൻ NBS ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു. അധികം ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, അച്ഛൻ ഒരു സംസ്കൃത മലയാളം നിഘണ്ടു എഡിറ്റ് ചെയ്തിട്ടുണ്ട്. NBS വേണ്ടിയായിരുന്നു അത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഒരു ഈസി ചെയറിലിരുന്ന് അങ്ങനെ എഴുതുന്നത് കാണാം. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അച്ഛൻ പറഞ്ഞു, 60 വയസ്സുവരെയേ അച്ഛൻ ഉണ്ടാവുകയുള്ളൂ എന്ന്. അന്ന് അച്ഛൻ 59 വയസ്സൊക്കെയാണ്. എനിക്ക് സങ്കടമായി. എന്താ അച്ഛൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. 60 വയസ്സുവരെയേ ജീവിക്കൂ എന്ന് ജാതകത്തിലുണ്ട്. നിങ്ങൾ നന്നായി വളരണമെന്നൊക്കെ പറഞ്ഞു. അച്ഛന് ബോധ്യമുണ്ടായിരുന്നു. C. രാധാകൃഷ്ണൻ എഡിറ്റ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട അക്കിത്തം എന്നൊരു പുസ്തകമുണ്ട്. ഗുരുവായൂരിൽ വെച്ച് ഷഷ്ടിപൂർത്തി ആഘോഷത്തിനിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു. അതിനകത്ത് ശൂലപാണി വാര്യർ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, അക്കിത്തം 60 വയസ്സിന് മുറിച്ചു കടന്നു എന്ന്. കുമാരൻ എഴുത്തച്ഛൻ എന്ന പ്രഗത്ഭനായ ജ്യോതിഷി തലക്കശ്ശേരിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് വീട്ടിൽ വരും. അച്ഛന്റെ സുഹൃത്തായിരുന്നു. എന്താ 60 വയസ്സിൽ മരിക്കാതിരുന്നേ എന്ന അച്ഛന്റെ ചോദ്യത്തിന് എന്നാൽ കവടി വെച്ച് നോക്കാമെന്ന് മറുപടി പറഞ്ഞു. കവടി നിരത്തി കുമാരനെ എടുത്തച്ഛൻ പറഞ്ഞു, അക്കിത്തം 95 വയസ്സുവരെ ജീവിക്കുമെന്ന്. അന്നച്ഛൻ 62 വയസ്സാണ്. ഇനിയും 30 വർഷമുണ്ടല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ. അക്കിത്തത്തിന്റെ കവിത വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലം വരുമെന്നും കുമാരനെ എടുത്തച്ഛൻ പറഞ്ഞു. ഈ സമയം തൊട്ടപ്പുറത്തിരിക്കുകയായിരുന്ന അമ്മ ചോദിച്ചു, ഞാൻ എത്ര കാലം ഉണ്ടാവുമെന്ന്. ജ്യോതിഷി കവടി നിരത്തി പറഞ്ഞു, 84 വയസ്സുവരെയെന്ന്. 85-ാം പിറന്നാളിന്റെ 2 ആഴ്ച മുമ്പാണ് അമ്മ മരിച്ചത്. 84 വയസ്സായ ശേഷം ഓരോ ദിവസവും അടുത്ത നിമിഷം താൻ മരണത്തെ കാത്തിരിക്കുന്ന പോലെയായിരുന്നു അമ്മയുടെ പെരുമാറ്റം. ഇതേയൊരു അന്തരീക്ഷം അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ 94-ന്റെയും 95-ന്റെയും ഇടയിൽ മരിക്കുമെന്നായിരുന്നല്ലോ ജ്യോതിഷി പറഞ്ഞിരുന്നത്. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ തന്നെയായിരുന്നു. ആശുപത്രിയിൽ പോകുന്ന സമയത്ത് അച്ഛൻ പറയും, ഈ ആശുപത്രി പോക്കിനിടയിൽ എപ്പോഴെങ്കിലും ഞാൻ മരിച്ചു പോകുമെന്ന്. മരണം അടുത്തു വരുന്നെന്ന് അച്ഛന് ബോധ്യമായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 4-ഓ 5-ഓ തവണ മരണത്തിന്റെ വക്കിൽ ചെന്നിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോഴും അച്ഛൻ പറയുമായിരുന്നു, 94-ന്റെയും 95-ന്റെയും ഇടയ്ക്കാവും മരിച്ചു പോവുക എന്ന്. 95 വയസ്സാവാൻ 5 മാസം മാത്രം ശേഷിക്കെയാണ് അച്ഛന്റെ വിടവാങ്ങൽ.